ശബ്ദവും രൂപവും സുന്ദരമായി തുളുമ്പുന്ന വശ്യവും വന്യവുമായ തീക്ഷ്ണ സ്രോതസ്സായ പി പത്മരാജന്റെ പിറന്നാളാണ് മെയ് 23. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ പത്മവ്യൂഹത്തിലകപ്പെട്ട പ്രണയരാജൻ ഫീച്ചർ തയ്യാറാക്കിയത് ലതാലക്ഷ്മി. വീരപുത്രനായ അഭിമന്യുവിന്റെ പൂർവ്വജന്മത്തെപ്പറ്റി ഭാരതത്തിൽ ഒരു കഥയുണ്ട്. ദുഷ്ടനിഗ്രഹത്തിനായി നടന്നൊരാലോചനയിൽ ചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു അത്രേ, ഞാൻ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന വർച്ചസിനെ ഭൂമിയിലേക്ക് അയക്കുവാൻ എനിക്കിഷ്ടമല്ല. എന്നാൽ സത്കർമ്മത്തിന് തടസ്സമാകാൻ പാടില്ല. അർജുനന്റെ പുത്രനായി അവൻ ജനിക്കട്ടെ. എന്നാൽ 16 വർഷത്തിലധികം പിരിഞ്ഞിരിക്കാൻ എനിക്ക് ശക്തിയില്ല. ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് മരിക്കുകയും എന്റെ അടുക്കൽ തിരിച്ചു വരികയും ചെയ്യും. അതൊരു കരാറായിരുന്നു, കാലത്തിന്റെ കരാർ. നേത്രവിഭ്രമം കൊണ്ട് കണ്ണുപെടുന്ന ചില കലാകാരന്മാരുടെ ജീവിതവും ഏതാണ്ടിങ്ങനെയാണ്. പ്രണയം ഒരു വലിയ നുണയാണ്, എന്നാലത് ജീവിതത്തിന് പകരുന്ന പ്രകാശം അത്ഭുതമാണ് എന്ന് എഴുതുമ്പോൾ പത്മരാജൻ എന്ന പ്രതിഭയുടെ കല മഴയായും പാലപ്പൂവായും മുന്തിരിത്തോട്ടമായും മാസ്മരികമായ മന്ത്രങ്ങൾ ഉരുവിടുന്ന മിത്തായും മനസ്സിൽ ഗാനങ്ങൾ പെയ്യിക്കുകയാണ്. അത് പുതിയൊരു കാഴ്ചയായിരിക്കുകയില്ല. പത്മരാജൻ എന്ന മായാവിയെ പാടിയും പറഞ്ഞും പഴകിയതാണ് മലയാള സിനിമാ സാഹിത്യത്തിലെ ഏറെ എഴുത്തുകാരും വായനക്കാരും ആസ്വാദകരും ആരാധകരുമെല്ലാം. പത്മരാജൻ എന്ന വിഷയത്തിലൂടെ ആരും പ്രവേശിക്കാത്ത ലോകത്തേക്ക് എത്തുകയും എളുപ്പമല്ല. സദാചാര ചുറ്റുപാടിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ തന്നെ ആ ആൾ പ്രത്യയശാസ്ത്രങ്ങളെ എതിർത്തില്ല. മോറൽ പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒച്ച കേൾപ്പിക്കാതെ ആഗ്രഹിച്ച മതിൽക്കെട്ടുകൾ ചാടി രസിച്ചു. പകൽമാന്യമാരെ പറ്റിക്കാൻ പറ്റുന്നതിന്റെ സുഖം വിജയമാക്കിയപ്പോൾ രതിക്കുമപ്പുറം പ്രണയത്തിന് വളരാൻ കഴിയുമെന്ന് പറഞ്ഞുറപ്പിച്ചു. ഗന്ധർവന്റെ ദൈവം അങ്ങനെ മനുഷ്യന്റെയും ദൈവമായി. ഫ്യൂഡൽ അവസ്ഥകളെ നെഗറ്റീവായ രീതിയിൽ ശല്യമാക്കാതിരുന്നപ്പോൾ മനുഷ്യന്റെ മനസ്സിനെ കറുകറുത്ത കുടിലുകൾ പൊളിച്ചു കളഞ്ഞു. വിധേയനാവാൻ കഴിയില്ലെന്ന് ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ വിനീതനായി ഒതുങ്ങി വന്നു. ഉത്തമ ജീവിതത്തിന്റെ പരിച്ഛേദമായപ്പോൾ പ്രണയത്തിനും രതിക്കുമപ്പുറം പച്ചയായ ജീവിതത്തിന്റെ രാവണ്ടി ഓടിച്ച് പകലുകളിലേക്ക് കയറിപ്പോയി. ജീവിതത്തിന്റെ പരുപരുക്കൻ വശങ്ങളെ മൂടിവച്ചു നിറങ്ങൾ കൊണ്ട് മഞ്ഞളിപ്പിക്കാത്ത സൗന്ദര്യമുള്ള അസംസ്കൃതാവസ്ഥകളിലേക്ക് കൊണ്ടു നടന്നു. ധനികന്റെയും ദരിദ്രന്റെയും മനസ്സിന്റെ റോ ആയ ക്രൂരതയെയും രതിയെയും ഒരേ സമയം പ്രമേയമാക്കി. ഈ സൂക്ഷ്മമായ മിശ്രിതത്തിൽ നിന്ന് പൊതുപ്രമേയങ്ങളെ പൂർണമായും എടുത്തുകളഞ്ഞു. ബഹുമുഖധീരന് MT വാസുദേവൻ നായർ മാത്രം നിറഞ്ഞു നിന്ന ലോകമായിരുന്നു അബ്രവാളിക്ക് കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും. ഓരോ ചലച്ചിത്രവും നവനവമായി തോന്നിപ്പിക്കുന്ന ബുദ്ധിയും ജന്മവാസനയിലെ കലയുടെ ഉന്മാദവും കഥയെഴുത്തിന്റെ നൈസർഗിക ശോഭയും പ്രതിഫലിച്ചു തിളങ്ങി വന്നു വർഷാവർഷങ്ങളിൽ പത്മരാജനിലൂടെ. അത് മലയാളിയുടെ അടക്കിവെച്ച ശബ്ദത്തിനെതിരായി പുറപ്പെടുവിച്ച ശബ്ദമായിരുന്നു. ആ മാറ്റൊരിയിൽ വന്ന കഥാപാത്രങ്ങൾ പത്മരാജന്റെ മനസ്സിൽ ഗുരുവായി കണ്ട OV വിജയന്റെ രവിയുടെ വഴികളിലെ ചായകൾ കാട്ടി മലയാള മനസ്സിൽ തീനാമ്പുകളായി മാറി. പിന്നീട് മായികവും മതാലസവുമായ നടന വൈഭവത്തിലൂടെ നമ്മോട് നിത്യം കണ്ടുമിണ്ടുന്ന സുഭാഷിണിയായി. അവൾ 5 ഇന്ദ്രിയങ്ങളിൽ ചെന്ന് മലയാള സിനിമയെ മുട്ടിവിളിച്ചു. അന്യമനസ്സിന്റെ മനോഗതി അറിയുന്ന തൂലികയാണ്, ആത്മസ്പർശമുള്ള നന്മയാണ് എഴുത്തുകാരനെ നിർമ്മിക്കുന്നത്. അത് നിരീക്ഷണത്തിന്റെയും കൂടി അനുഗ്രഹമാണ്. ഒന്നും ആദ്യം സമ്മതിച്ചു കൊടുക്കില്ലെന്ന മട്ടിൽ ചൂണ്ടുകൊട്ടി കാട്ടുന്ന മലയാളിയെ സമ്മതിച്ചെടുക്കുന്ന വണ്ണം ചലച്ചിത്ര കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞ കൗശലക്കാരന്റെ ജാലം കൂടി വെളിപ്പെടുത്തുന്ന സംഭാഷണങ്ങൾ 2020ലും ആവർത്തിക്കപ്പെടുകയാണ്. ഇവിടെ കഥകൾ മാത്രമല്ല കഥാകാരനും കാലാതിവർത്തിയാവുകയാണ്. ജന്മനാടിന്റെ പോലും ആദരവും പ്രശംസയും വാർദ്ധക്യത്തിന്റെ അന്ത്യത്തിൽ മാത്രം വച്ചുനീട്ടുന്ന ദുരഭിമാനിയായ മലയാളിയെ കൊണ്ട് എഴുത്തു വ്യക്തിത്വത്തിന്റെ വെളിച്ചത്തിൽ അഭിവാദ്യം ചെയ്യിപ്പിച്ചെടുത്തു. ആ നമസ്കാരം പുതിയ തലമുറയും ഏറ്റെടുത്തു. പത്മരാജൻ എന്ന നാമം ചലിക്കുന്ന ശബ്ദവും ധാരവും ആയി മാറി. സിനിമാ പ്രേമികളായവർ അത് പഠന വിഷയങ്ങളാക്കി. അവർ ആവർത്തിച്ചാവർത്തിച്ച് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നു പത്മരാജനെ. എഴുത്തിൽ നവലോകം പലപ്പോഴും നട്ടം തിരിയുന്ന ദുരവസ്ഥയിൽ ആ വിദ്യയും ചാതുര്യം പത്മരാജൻ എന്ന ചലച്ചിത്രാന്വേഷിക്ക് നിഷ്പ്രയാസം സാധിച്ചിരുന്നു. ക്ലാരയും ജയകൃഷ്ണനും സോളമനും സോഫിയും ഭാമിയും മീരയും മായയും ഗന്ധർവനും ഫയൽമാനും ഹരികൃഷ്ണനും രാമനും മാത്രമല്ല ഉള്ളിലെ ഊഞ്ഞാലിൽ തൂങ്ങിയാടിയത്. അന്ന് രഹസ്യമായും ഇന്ന് പരസ്യമായും രതിച്ചേച്ചി ആസ്വാദനത്തിന്റെ മൂർച്ചയിൽ അരപ്പെട്ട കെട്ടി കുതിച്ചു ചാടി. പ്രഭാകരൻ പിള്ളയും മാളുവമ്മയും വിറപ്പിക്കുകയും വെറുപ്പിക്കുകയും ചെയ്തപ്പോൾ അമാനുഷിക ശക്തിയുടെ ആവേശം മൂലം സ്വയം മറന്നു നിന്ന ദൈവത്തിന്റെ അടിമയെ നമ്മൾ ഗൂഢമായും ഘാഠമായും ചേർത്തു നിർത്തി. പത്മരാജന്റെ കഥകളെ കണ്ട് നമ്മൾ ക്ഷോഭിച്ചു, നെടുവീർപ്പിട്ടു, വിങ്ങുകയും കിതപ്പോഴെ തുറിച്ചിരിക്കുകയും ലജ്ജയില്ലാതെ അഭിനമിക്കുകയും ചെയ്തു. ഏതൊരു അഭിസാരികയും ആഗ്രഹിക്കുന്ന അർദ്ധരാത്രിയിൽ തിരമാലക്കൈ അടിച്ചുലയ്ക്കുന്ന കാതിലേക്ക് അയാൾ ചോദിച്ചു. ആ ചോദ്യവും മറുചോദ്യവും തിരമാലയുടെ ആഘാതത്തിൽ ഞെട്ടിയുലഞ്ഞു. പുറത്തു കാട്ടാത്ത ഒരു പകപ്പ്. കപട സദാചാരികളെ പോർവിളിയോടെ പെരുവഴിയിൽ ഇറക്കി നിർത്തി ദുർബലരാക്കിയപ്പോൾ തന്നെ നാട്ടിൽ നാറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന പ്രമാണിയെയും ശുണ്ടിക്കാരനെയും ഓട്ടക്കാശിനെ പോലും കണക്കു കുറിക്കുന്നവനെയും പത്മരാജൻ പൊളിച്ചെഴുതി. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കഥാപാത്രങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞു ചാറെടുത്തു. അതിലൂടെ നമ്മൾ ഒരാജാനുബാഹുവിന്റെ ഷണ്ടത്വവും ലൈംഗികാസൂയയും അറിഞ്ഞു. ബുദ്ധിയെ മയക്കുന്ന വശ്യമോഹിനികളുടെ ഊരു ചുറ്റലുകളിലൂടെ അപൂർവ കുതുകികളായി പറന്നപ്പോൾ ഓർമ്മ ഉണരാത്ത ഒരനാഥിയുമായി തീർത്ഥയാത്ര നടത്തി. ആസക്തിയും ആർത്തിയും ആവിഷ്കരിക്കുന്ന പത്മരാജൻ സിനിമകളുടെ ചെറുപ്പം തന്നെയാണ് അതിന്റെ വിജയരഹസ്യവും. നിലാവുള്ള നിശബ്ദ രാത്രിയുടെ തുടക്കം പോലെ നിഗൂഢമാണ് കാലത്തിന്റെ കണക്കെടുപ്പുകൾ. അത് കാണാത്ത മറയത്തിരുന്ന് ആന്റി ഹീറോയായി മാറും. അകാലത്തിൽ കർമ്മങ്ങൾ പൂർത്തീകരിച്ചാൽ ആ റിബൽ ഒരു മഹാമാരിയായി മാറുകയും അത് നീളുപോലെ അനുഗമിക്കുകയും ചെയ്യും. പത്മരാജൻ മലയാളത്തിന്റെ യുവാവാണ്. ശബ്ദവും രൂപവും സുന്ദരമായി തുളുമ്പുന്ന വശ്യവും വന്യവുമായ തീക്ഷ്ണ സ്രോതസ്, അവകാശവാദങ്ങളുടെ പൊങ്ങച്ചം കാട്ടാത്ത യശസ്വി, ജ്വാലാമുഖനായ ഒരു സവ്യസാചി.